Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് വചനവീഥി എന്ന പരമ്പരയും കേൾക്കാം. വാർത്തകൾ. പാപ്പായുടെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കർദിനാൾ സംഘം മെയ് 7 ബുധനാഴ്ച രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കും. പ്രോ എലിജേന്തോ പൊന്തിഫിച്ചേ എന്ന ലത്തീൻ വാക്യമാണ് ഈ വിശുദ്ധ കുർബാനയെ ദ്യോതിപ്പിക്കുന്നതിന് ഉപയോഗിക്കപ്പെടുന്നത്. വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയിൽ ബുധനാഴ്ച രാവിലെ പ്രാദേശിക സമയം 10 മണിക്ക്, ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 1:30 കർദിനാൾ സംഘത്തിന്റെ തലവൻ കർദിനാൾ ജോവാനി ബത്തിസ്തറേയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രോ എലിജേന്തോ പൊന്തിഫീച്ചെ വിശുദ്ധ കുർബാന ആരംഭിക്കും. ഇതിൽ 220 കർദിനാളന്മാർക്ക് പുറമെ മെത്രാൻമാരും വൈദികരും സഹകാർമികരായിരിക്കും. ഈ കുർബാനയ്ക്ക് ശേഷം വൈകുന്നേരം 4:30 പാപ്പായെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് ആരംഭിക്കുക. ലത്തീൻ റീത്തിലെയും പൌരസ്ത്യസഭകളിലെയും വോട്ടവകാശമുള്ള കർദിനാളന്മാർ നിശ്ചിത വേഷങ്ങൾ അണിഞ്ഞതിനുശേഷം പേപ്പൽ ഭവനത്തിലെ പൌളിൻ കപ്പേളയിൽ നിന്ന് സകല വിശുദ്ധരുടെയും ലുത്തീനെ ആലപിച്ചുകൊണ്ടായിരിക്കും സിസ്റ്റൈൻ കപ്പേളയിലേക്ക് പ്രദക്ഷിണമായി നീങ്ങുക. സിസ്റ്റൈൻ കപ്പേളയിലെത്തിയതിനുശേഷം വേനി ക്രയാത്തൂർ സ്പിരിത്തൂസ് എന്ന റൂഹാക്ഷണ പ്രാർത്ഥനയെ തുടർന്ന് കോൺക്ലേവിന്റെ നിബന്ധനകൾ അനുസരിച്ചുള്ള പ്രതിജ്ഞ കർദിനാളന്മാർ ചൊല്ലും. പുതിയ പാപ്പായെ തിരഞ്ഞെടുക്കുന്നതിന് കോൺക്ലേവിൽ പ്രവേശിക്കുന്നതിന് അർഹതയുള്ള 135 കർദിനാളന്മാരിൽ 133 പേരും റോമിലെത്തിയിട്ടുണ്ട്. 2 കർദിനാളന്മാർ അനാരോഗ്യം മൂലം കോൺക്ലേവിൽ പങ്കെടുക്കില്ല. സംഭാഷണത്തിന്റെയും വ്യത്യസ്ത മത സാംസ്കാരിക ലോകങ്ങളുമായുള്ള ബന്ധം കെട്ടിപ്പടുക്കലിന്റെയും മനുഷ്യനായ ഇടയനെയാണ് കർദിനാളന്മാർ പുതിയ പാപ്പായിൽ കാണുന്നതെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ വാർത്താവിതരണ കാര്യാലയത്തിന്റെ മേധാവി മത്തേയോ ബ്രൂണി. ഫ്രാൻസിസ് പാപ്പായുടെ നിര്യാണത്തെ തുടർന്ന് പാപ്പാസ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്ന വേളയിൽ കർദിനാളന്മാർ ചേരുന്ന യോഗങ്ങളിൽ 11-ാമത്തേതായി മെയ് 5 വൈകുന്നേരം നടന്ന സമ്മേളനത്തെ അധികരിച്ചുള്ള അറിയിപ്പിലാണ് അദ്ദേഹം ഇത് വെളിപ്പെടുത്തിയത്. ഈ യോഗത്തിൽ 170 കർദിനാളന്മാർ പങ്കെടുത്തുവെന്നും ഇവരിൽ 132 പേർ പാപ്പായെ തിരഞ്ഞെടുക്കുന്നതിന് വോട്ടവകാശമുള്ളവരായിരുന്നുവെന്നും 20-ലേറെ പേർ ഇതിൽ സംസാരിച്ചുവെന്നും മത്തേയോ ബ്രൂണി അറിയിച്ചു. കുടിയേറ്റക്കാരെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തുവെന്നും അവരെ ഒരു ദാനമായി കാണണമെന്നും അവരുടെ വിശ്വാസത്തിന് താങ്ങാകേണ്ടത് ആവശ്യമാണെന്നും കർദിനാളന്മാർ ഈ യോഗത്തിൽ വ്യക്തമാക്കിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. പാപ്പായെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് വത്തിക്കാൻ സംസ്ഥാന അതിർത്തിക്കുള്ളിൽ വിനിമയോപാധികൾക്ക് വേണ്ടിയുള്ള സെല്ലുലാർ റേഡിയോ തരംഗങ്ങൾ വിച്ഛേദിക്കപ്പെടും. പാപ്പായുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരക്ഷാ ചട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നടപടി. കോൺക്ലേവ് തുടങ്ങുന്ന ദിനമായ മെയ് 7 ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മുതൽ പുതിയ പാപ്പായെ തിരഞ്ഞെടുത്തതായി വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയുടെ മധ്യമട്ടുപ്പാവിൽ നിന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതുവരെയായിരിക്കും മാധ്യമവിനിമയ തരംഗങ്ങൾ നിശ്ചലമാക്കപ്പെടുക. വത്തിക്കാൻ നഗരത്തിന് പുറത്തുള്ളതും എന്നാൽ വത്തിക്കാന്റെ ഭാഗവുമായ കാസ്തൽ ഗന്തോൾഫോയിൽ ഈ നടപടി ബാധകമല്ലെന്ന് വത്തിക്കാൻ നഗരാധ്യക്ഷ കാര്യാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ മെയ് 7 ആരംഭിക്കുന്ന കോൺക്ലേവിൽ വിവിധ ദൌത്യങ്ങൾ നിർവഹിക്കുന്നതിന് നിയുക്തരായിട്ടുള്ളവരുടെ സത്യപ്രതിജ്ഞ മെയ് 5 തിങ്കളാഴ്ച വത്തിക്കാനിൽ നടന്നു. പേപ്പൽ ഭവനത്തിലെ പൌളിൻ കപ്പേളയിലായിരുന്നു സത്യപ്രതിജ്ഞ. 1996 February 22 വിശുദ്ധ 2 ജോൺ പോൾ മാർപാപ്പ പുറപ്പെടുവിച്ച ഊണിവേഴ്സി ഡൊമിനിച്ചി ഗ്രേജിസ് എന്ന അപ്പസ്തോലിക രേഖയനുസരിച്ച് ഈ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ പൊന്തിഫിക്കൽ ആരാധനക്രമ ശുശ്രൂഷകർ, സങ്കീർത്തിയിലെ സഹായികൾ, ശുചിത്വ പ്രവർത്തകർ, ഭിഷകരന്മാരും ഉൾപ്പെട്ട ആതുര ശുശ്രൂഷകർ, കുമ്പസാരക്കാർ എന്നിവർ ഉൾപ്പെടുന്നു. പാപ്പായെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പും വോട്ടെണ്ണലുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമുള്ള ഒരു കാര്യവും പുതിയ പാപ്പായിൽ നിന്നോ അദ്ദേഹത്തിന്റെ പിൻഗാമികളിൽ നിന്നോ വ്യക്തമായ അനുമതി ലഭിക്കാത്ത പക്ഷം രഹസ്യമായി സൂക്ഷിച്ചുകൊള്ളാമെന്നാണ് ഇവർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായിരിക്കുകയും യുദ്ധഭീതി ശക്തമായിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ സംഭാഷണത്തിന്റെയും സമാധാനത്തിന്റെയും പാത പിൻചെല്ലാൻ പാകിസ്ഥാനിലെ ക്രൈസ്തവർ അഭ്യർത്ഥിക്കുന്നു. സമാധാന വചസ്സുകളാണ് ആവശ്യമെന്നും സംഭാഷണം ആരംഭിക്കേണ്ടിയിരിക്കുന്നുവെന്നും പാകിസ്ഥാനിലെ കത്തോലിക്ക മെത്രൻ സംഘത്തിന്റെ സാമൂഹ്യ വിനിമയ സമിതിയുടെ കാര്യദർശിയും കത്തോലിക്ക മാധ്യമ പ്രവർത്തന സംഘടനയായ സീഗ്നിസിന്റെ പാകിസ്ഥാൻ ഘടകത്തിന്റെ പ്രസിഡന്റുമായ കപ്പൂച്ചിൻ വൈദികൻ ഖൈസർ ഫിറോസ് പ്രേഷിത വാർത്താ ഏജൻസിയായ ഫീദസിനോട് പറഞ്ഞു, ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ജനങ്ങളുടെ നന്മ ലക്ഷ്യം വെച്ച് ബുദ്ധിപൂർവം സംഭാഷണത്തിന്റെ പാതയിൽ പാദമൂന്നണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്തകൾ കഴിഞ്ഞു.
വചനവീഥി. നൂറ്റിപ്പതിനഞ്ചാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ഇസ്രായേൽ ജനം പെസഹ ആചരണവുമായി ബന്ധപ്പെട്ട് ആലപിച്ചു പോന്നിരുന്ന 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങളിൽപ്പെട്ട ഒന്നാണ് 115-ാം സങ്കീർത്തനം. പെസഹ ഭക്ഷണത്തിനുശേഷം ആലപിച്ചിരുന്ന സങ്കീർത്തനങ്ങളിൽ ആദ്യത്തേതാണിത്. പ്രവാസാനന്തരം ജനതകളുടെ ഇടയിൽ ചിതറിക്കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തോട് നിങ്ങളുടെ ദൈവമെവിടെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഈ സങ്കീർത്തനം. ദൈവജനത്തെ അപഹസിക്കാനായുള്ള ഈ ചോദ്യത്തിന് ഇസ്രായേലിന്റെ കർത്താവായ ദൈവം സർവലോകങ്ങളുടെയും സകലരുടെയും നാഥനും ദൈവവുമാണെന്ന ഉത്തരമാണ് സങ്കീർത്തനം മുന്നോട്ടുവയ്ക്കുന്നത്. മനുഷ്യസൃഷ്ടികളായ വിഗ്രഹങ്ങളും ഇസ്രായേൽ ജനത്തിന് സഹായവും പരിചയവുമായി തീർന്ന സ്രഷ്ടാവായ ദൈവവും തമ്മിലുള്ള വ്യത്യാസങ്ങളും സങ്കീർത്തനം അനുസ്മരിപ്പിക്കുന്നുണ്ട്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം മനുഷ്യർക്ക് വസിക്കാനായി ഭൂമി നൽകുകയും സ്വർഗത്തിൽ ഉപവിഷ്ടനായിരിക്കുകയും ചെയ്യുന്നുവെന്ന് ഉദ്ബോധിപ്പിക്കുന്ന സങ്കീർത്തകൻ സങ്കീർത്തനത്തിന്റെ അവസാന വരികളിൽ കർത്താവിനെ സ്തുതിക്കാനുള്ള ആഹ്വാനവും ജനത്തിന് നൽകുന്നുണ്ട്. ഇസ്രായേലിന്റെയും ജനതകളുടെയും ദൈവസങ്കൽപ്പങ്ങൾ. ജ്ഞാനസങ്കീർത്തനത്തിൽപ്പെട്ട ഒന്നായ 115-ാം സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ തന്നെ അതെഴുതപ്പെട്ടതിന്റെ ഉദ്ദേശം വ്യക്തമാണ്. കർത്താവിന്റെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അവന്റെ നാമത്തിന് മഹത്വം നൽകുകയെന്ന ഉദ്ബോധനം പകരുകയാണ് ഈ സങ്കീർത്തനം. ചിതറിപ്പോയ ഇസ്രായേൽ ജനതയോട് നിങ്ങളെ ഒരുമിച്ചുകൂട്ടിയ ദൈവമെവിടെ എന്ന ജനതകളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഈ സങ്കീർത്തനമെന്ന് നാം കണ്ടു. തങ്ങളെ ഒരുമിച്ചുകൂട്ടുകയും ശത്രുകരങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുകയും ചെയ്തത് ജനതകൾക്കിടയിൽ സാക്ഷ്യവും ദൈവമഹത്വത്തിന്റെ പ്രഘോഷണവുമായിരുന്നു എന്ന സത്യം ജനത്തെ അനുസ്മരിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ സങ്കീർത്തനം. സ്വർഗസ്ഥനായ തന്റെ ഹിതമനുസരിച്ച് എല്ലാം പ്രവർത്തിക്കുന്ന ജീവനുള്ള ഒരു ദൈവമാണ് തങ്ങളുടേതെന്ന് ഇസ്രായേൽ ജനത്തെ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. 135-ാം സങ്കീർത്തനത്തിലും ഇതേ ചിന്തകൾ നമുക്കു കാണാം. ഇസ്രായേലിന്റെ ദൈവത്തിൽ നിന്ന് വിജാതീയരുടെ ദൈവസങ്കല്പങ്ങൾക്കുള്ള വ്യത്യസ്തതകളെക്കുറിച്ചാണ് സങ്കീർത്തനത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വ്യക്തത വരുത്തുന്നത്. മനുഷ്യന്റെ കരവേല മാത്രമായ സ്വർണത്തിലും വെള്ളിയിലും തീർക്കപ്പെട്ട ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലെ സാങ്കത്യമില്ലായ്മയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. മനുഷ്യനിർമ്മിതമായ എന്നാൽ മനുഷ്യനോട് സംവദിക്കാനറിയാത്ത, കണ്ണുകളുണ്ടെങ്കിലും മനുഷ്യനെ കാണാത്ത, ചെവികളുണ്ടെങ്കിലും അവന്റെ പ്രാർത്ഥന കേൾക്കാത്ത, നാസാരന്ധ്രങ്ങളുണ്ടെങ്കിലും തന്റെ മുന്നിൽ അർപ്പിക്കപ്പെടുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ നറുമണം അനുഭവിക്കാനാകാത്ത, കരങ്ങളുണ്ടെങ്കിലും ഒരു കൈ സഹായം നൽകാനാകാത്ത, കാലുകളുണ്ടെങ്കിലും മനുഷ്യനൊപ്പം നടക്കാത്ത, മനുഷ്യനായി സ്വരമുയർത്താത്ത ഒരു ദൈവസങ്കല്പത്തിന് എന്തർത്ഥമാണുള്ളത്? അത്തരം വിഗ്രഹങ്ങളെ ദൈവങ്ങളായി നിർമ്മിക്കുന്നവരും അവയെ ആശ്രയിക്കുന്നവരും ആ വിഗ്രഹങ്ങളെപ്പോലെ വിവേചന പ്രതികരണശേഷികൾ ഇല്ലാത്തവരാണെന്നുകൂടി സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സ്രഷ്ടാവും പരിപാലകനും കൂടെ നടക്കുന്നവനും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനുമായ ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾക്ക് മുന്നിൽ മനുഷ്യസൃഷ്ടി മാത്രമായ ദൈവസങ്കല്പങ്ങൾക്കുള്ള അർത്ഥശൂന്യത ഉയർത്തിക്കാട്ടിയാണ് ജനതകളുടെ പരിഹാസത്തിന് സങ്കീർത്തനം മറുപടി നൽകുന്നത്. തന്റെ ജനത്തിന്റെ സംരക്ഷകനായ ദൈവം, യാഹ്വേ എന്ന ദൈവമാണ് നമുക്ക് സഹായവും പരിചയുമെന്ന ഉദ്ബോധനമാണ് സങ്കീർത്തനത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനം 3 വട്ടം ഓർമ്മിപ്പിക്കുന്നത്. കർത്താവാണ് നിങ്ങളുടെ സഹായവും പരിചയുമെന്ന് ദൈവം കൂടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തോടും ശുശ്രൂഷ ചെയ്യാനായി വിളിക്കപ്പെട്ട അഹരോന്റെ ഭവനത്തോടും സങ്കീർത്തനം ഉദ്ഘോഷിക്കുന്നു. ദൈവത്തിന്റെ ജനവും അവന്റെ സാന്നിധ്യത്തിൽ ആരാധനയും ശുശ്രൂഷകളുമായി ചേർന്നു നിൽക്കാൻ വിളിക്കപ്പെട്ടവരും ദൈവത്തിന്റെ സംരക്ഷണവും കരുതലും തിരിച്ചറിയേണ്ടതുണ്ട്. 11-ാം വാക്യത്തിലാകട്ടെ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഭക്തിയോടെ നോക്കിയിരുന്ന എല്ലാ ആളുകളോടുമാണ് കർത്താവിന്റെ സംരക്ഷണത്തെക്കുറിച്ച് സങ്കീർത്തനം ഉദ്ബോധിപ്പിക്കുന്നത്. തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ദൈവം നൽകുന്ന സ്നേഹവും സംരക്ഷണവും വിജാതിയർക്കു പോലും ആ ദൈവത്തോടുള്ള ഭക്തിക്ക് കാരണമാകുന്നു. ലോകത്തിനു മുന്നിൽ യാഹ്വയുടെ നാമം പ്രഘോഷിക്കപ്പെടേണ്ടത് അവന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച ജനത്തിന്റെ ജീവിതത്തിലൂടെയാണ്. ദൈവാനുഗ്രഹങ്ങളുടെ വാഗ്ദാനവും ദൈവസ്തുതിക്കുള്ള ആഹ്വാനവും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും എന്ന് തുടങ്ങുന്ന 12-ാം വാക്യം ഇത്രയും നാൾ തങ്ങളുടെ ചരിത്രത്തിന്റെ നാൾവഴികളിൽ അനുഗ്രഹമായി നിന്ന യാഹ്വേ ഇനിയും അനുഗ്രഹമായി കൂടെയുണ്ടാകുമെന്ന ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ്. തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിനെയും തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന അഹരോന്റെ ഭവനത്തെയും കർത്താവിനോട് ഭക്തിയുള്ള ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും എന്ന് സങ്കീർത്തനം ഉറപ്പുതരുന്നു. ഇസ്രായേൽ ജനത്തെ മാത്രമല്ല, തന്നോട് ഭക്തിയുള്ള ഏവരെയും അവൻ അനുഗ്രഹിക്കുമെന്ന ഒരു ആശയവും ഇവിടെ വ്യക്തമാണ്. ദൈവം നൽകുന്ന അനുഗ്രഹം തലമുറകളിലേക്ക് നീളുന്നതാണെന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും എന്ന 14-ാം വാക്യം സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യസൃഷ്ടികളായ വിഗ്രഹങ്ങൾക്ക് തങ്ങളെ സൃഷ്ടിച്ച മനുഷ്യരെ അനുഗ്രഹിക്കാനാകില്ല എന്നിരിക്കെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന് തന്റെ തന്നെ സൃഷ്ടിയായ മനുഷ്യരെ അനുഗ്രഹിക്കാനാകുമെന്ന് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ പങ്കുവയ്ക്കപ്പെടുന്ന സൃഷ്ടികർമ്മത്തെക്കുറിച്ചുള്ള ചിന്തകളുമായി ബന്ധപ്പെടുത്തി ഈ ഭൂമിയുടെ മേൽ മനുഷ്യന് അവകാശം നൽകുന്ന സ്രഷ്ടാവായ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയുണർത്തുന്ന സങ്കീർത്തകൻ ആകാശം കർത്താവിനു മാത്രമുള്ളതാണെന്ന് ഇസ്രായേലിനെ അനുസ്മരിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്നും ഉയർന്ന ഒരു തലമാണ് ദൈവത്തിന്റേതെന്നും ഭൂമിയെ സൃഷ്ടിച്ച ദൈവമാണ് ഭൂമിക്കു മുകളിൽ ഏക അധിപനായി നിൽക്കുന്നതെന്നും സ്വർഗമെന്നൊരിടം ഭൂമിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്നുണ്ടെന്നുമുള്ള ചിന്തകൾ ഇവിടെ നമുക്കു കാണാം. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ദാനമാണ് ഭൂമിയെന്നും അവനാണ് ഭൂമിയിലെ യഥാർത്ഥ അധികാരിയെന്നുമുള്ള ചിന്തകൾ ഭൂമിയുടെ മേലുള്ള മനുഷ്യന്റെ പ്രവർത്തികളിൽ വേണ്ട ഉത്തരവാദിത്വബോധം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല, എന്നാൽ നമ്മൾ ഇന്നുമെന്നേക്കും കർത്താവിനെ സ്തുതിക്കും, കർത്താവിനെ സ്തുതിക്കുവിൻ എന്നീ വാക്യങ്ങളിലൂടെ ജീവിച്ചിരിക്കുന്ന സമയമെല്ലാം ദൈവത്തെ സ്തുതിക്കുകയെന്നത് നമ്മുടെ കടമയാണെന്ന് ഓർമ്മിപ്പിച്ചും സങ്കീർത്തനത്തിന്റെ ആരംഭത്തിലെന്ന പോലെ കർത്താവിനെ സ്തുതിക്കാനുള്ള ആഹ്വാനം പുതുക്കിയുമാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ. ലോകവും അതിലെ ജനതകളും കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോഴും നമ്മുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുന്നതിൽ കുറവു വരുത്തരുതെന്നും അവനാണ് നമുക്ക് സകലതും നൽകുകയും നമ്മെ സംരക്ഷിക്കുകയും ചേർത്തുപിടിക്കുകയും ചെയ്യുന്നതെന്നും ഓർമ്മിപ്പിക്കുന്ന 115-ാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ ഇസ്രായേലിന്റെ ദൈവവും സകലത്തിന്റെയും നാഥനും സ്രഷ്ടാവുമായ ദൈവത്തെ നമുക്കും സ്തുതിക്കുകയും അവനിൽ ആശ്രയിക്കുകയും അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യാം. കർത്താവു മാത്രമാണ് സത്യദൈവമെന്ന ബോധ്യം ഭൗമികമായ ശക്തികൾക്കു മുന്നിൽ തലകുനിക്കാതെ പ്രപഞ്ചനാഥനും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഹൃദയ വിചാര വികാരങ്ങൾ അറിയുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തോട് ചേർന്നു നിൽക്കാനും അവനെ മാത്രം ആരാധിക്കാനും നമ്മെ സഹായിക്കട്ടെ. അവൻ നമുക്ക് എന്നും സഹായവും പരിചയുമായിരിക്കട്ടെ. തലമുറകളോളം നീണ്ടുനിൽക്കുന്ന അനുഗ്രഹങ്ങൾ അവൻ നമ്മിലും വർഷിക്കട്ടെ. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 115 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ജോജോ ജോണി രചനയും സംഗീതവും നിർവഹിച്ച് അമല ആലപിച്ച ഒരു ഗാനമാണ് അടുത്തത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.